മഹത്വപ്പെടുമാറാക. കർത്താവിൽ അനുഗ്രഹീതരെ, എബ്രായ ലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ പറയുന്ന 7 മുതൽ 10 വരെ അധ്യായങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം. തുടർന്ന് ഇന്ന് 10-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അതിനുശേഷം ഉള്ള 3 അധ്യായങ്ങളാണുള്ളത്. 2-ോ 3-ോ ക്ലാസുകൾ കൊണ്ട് അതും തീർക്കണമെന്നാണ് കർത്താവിൽ ചരണപ്പെടുന്നത്. എന്തായാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 10 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു, അറിവ് നമ്മളെ ചീർപ്പിക്കുന്നു. കുറെ അറിവ് സമ്പാദിക്കുക, പരീക്ഷയിൽ എഴുതുക, അതിൽ വിജയം പ്രാപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസിന്റെ ചില കാര്യങ്ങളായിട്ടൊക്കെ മാത്രം ഇതിനെ കാണാതെ, അതിനേക്കാളുപരി ദൈവമേ, ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കപ്പെടുമ്പോൾ അത് ഞങ്ങളുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് പോലെ, ദൈവത്തിന്റെ വചനം ആത്മാവിനെ വരെ തുളച്ച് വേർപിടിക്കും, സന്ധിമഞ്ചകളെയും വരെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, നമ്മുടെ ഉള്ളിലുള്ള വിചിന്തനങ്ങളെയൊക്കെ വേർതിരിക്കുന്നതുമൊക്കെ ആകുന്നു എന്ന് പറയുമ്പോൾ, ആ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് യഥാർത്ഥമായ ജ്ഞാനത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന് ഒരു ചെറിയ മാറ്റമെങ്കിലുമൊക്കെ സംഭവിക്കണം. ഇവിടെ നിന്ന് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഒരിക്കലും ഒരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാതെ ശാന്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ വിനയത്തോടുകൂടി ജീവിക്കുന്നവരായിട്ട് തീരുവാൻ ഈ വചന ശുശ്രൂഷയൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള നൊയമ്പ് ഇപ്പോൾ ആചരിക്കുകയാണ്. മർത്തമറിയം വനിതാ സമാജാംഗങ്ങൾ എല്ലാവരും നൊയമ്പ് നോക്കണം. അല്ലെങ്കിൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള സഭ കൽപ്പിച്ചിട്ടുള്ള ഔദ്യോഗികമായ ഈ നൊയമ്പ് നോക്കുന്നില്ല എങ്കിൽ നമുക്ക് മർത്തമറിയം സമാജം അംഗങ്ങൾ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് കൂടി ചിന്തിക്കണം. എനിക്കറിയാം സ്ത്രീകളാണ് കുടുംബത്തിന്റെ, പുരുഷന്മാരാണ് നെടുന്തൂണ് എന്നൊക്കെ പറയുന്നെങ്കിലും സ്ത്രീകൾക്ക് അതിൽ നിന്നൊട്ടും വിഭിന്നമല്ലാത്ത ഒരു റോളുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുകയുള്ളെങ്കിൽ അത് മാത്രമേ നിങ്ങൾ വെക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. അങ്ങനെ കുടുംബം മുഴുവനും നൊയമ്പ് നോക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുടുംബത്തെ മുഴുവൻ സ്വാധീനിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നിങ്ങളിലൂടെ സംഭവിക്കുന്നത്. സ്ത്രീകൾക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ നൊയമ്പ് നോക്കുന്ന കാര്യമാണ്. നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത് സാത്താൻ പറഞ്ഞു ഇച്ചിരി ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞു ആദ്യം ഏദൻ തോട്ടത്തിൽ വെച്ച്. ആ വൃക്ഷഫലം നീ ഇച്ചിരി കഴിച്ചു, അത് കുഴപ്പമൊന്നുമില്ല, നീ ദൈവത്തെ പോലെയാകുമെന്ന് പറഞ്ഞു. അപ്പം നോ എന്ന് പറയേണ്ട ചില കാര്യങ്ങളോട് പറയേണ്ട അവസരത്തിൽ നോ എന്ന് പറയുവാൻ സാധിക്കുന്നതാണ് നൊയമ്പ്. ആ നൊയമ്പിലൂടെ നമ്മുടെ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നിങ്ങൾ എൻ്റെ അപ്പാപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതുകൂടാതെ ഇന്ന് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടാകൊണ്ട് 5-10 മിനിറ്റ് നേരത്തെ ഞാൻ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. എബ്രായ ലേഖനത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാം. 7 വാക്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതിനകത്ത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറഞ്ഞ് ലേവ്യ പൗരോഹിത്യം ദൈവം തന്നെ നിശ്ചയിച്ചതാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം പാപയാഗം, ഹോമയാഗം, നീരാജനയാഗം, വഴിപാട് ഒക്കെ അർപ്പിക്കേണ്ടത്, സർവാംഗ ഹോമം ഒക്കെ അർപ്പിക്കേണ്ടത് ഇങ്ങനെ വേണമെന്ന് വളരെ കൃത്യമായിട്ട് തമ്പുരാൻ തന്നെ കൽപ്പിച്ചതാണെങ്കിലും ആ യാഗസമൂഹം മുഴുവന് ഇവിടെ ക്രിസ്തു യേശുവിൽ അത് പൂർത്തിയാക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇനിയും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല. ബലി എന്ന് പറയുമ്പോഴേ വീണ്ടും ചില യാഗങ്ങളിലേക്ക് പോകേണ്ടതായ കാര്യമില്ല എന്ന് ഓർപ്പിക്കുകയാണ്. ക്രിസ്തു യേശുവിന്റെ ബലി സകലത്തിന്റെയും പൂർത്തിയായിട്ട് തീർന്നു. സ്തോത്രത്തിന്റെയും വിധേയത്വത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളായിട്ട് അർപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തു യേശുവിന്റെ ബലിയിൽ പൂർത്തിയാവുകയാണ്. മൃഗങ്ങളുടെ ബലിക്ക് പാപത്തെ നീക്കുവാൻ സാധ്യമല്ല എന്നൊരാശയം പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. യെശയ്യാ 1:1 പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും അതൊന്ന് വായിക്കാവോ? അത് ആ വാക്യം മാത്രം ഒന്ന് വായിക്കാവോ? യെശയ്യാ ഒന്നിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാവോ?
നിങ്ങളുടെ ഹനനയാളുടെ ബാഹുല്യം എനിക്ക് എന്തിനു എന്ന് യഹോവ അരുളി ചെയ്തു. മുട്ടാളുകളെ കൊണ്ടുള്ള ഹനൻ ഹോമയാകവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സുകൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാ. ഇനി നിങ്ങൾ വ്യക്തമായുള്ള കാഴ്ച കൊണ്ടുവരരുത്.
മതി. ഇത് ഈ പറഞ്ഞത് ഈ ധൂപമർപ്പിക്കണം, കാഴ്ച കൊണ്ടുവരണം, ഈ ഹോമയാഗം അർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ യഹോവ തന്നെയാ. പിന്നെ എന്തുകൊണ്ടാ യഹോവയ്ക്ക് ഇപ്പൊ ഈ സമയത്ത് വെറുപ്പുണ്ടായത്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഈ ആചാരങ്ങളിലൂടി അവര് വിശുദ്ധീകരണത്തിലേക്ക് വരുമെന്ന് ആഗ്രഹിച്ച ദൈവം ഇതൊക്കെ കൊടുത്തത്. അപ്പൊ അവർക്ക് ആ വിശുദ്ധീകരണത്തിലേക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാ യഹോവ തന്നെ ഇതിനെ എതിർക്കുന്നത്. അല്ലാതെ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ ധൂപം എനിക്ക് വെറുപ്പാകുന്നു അതുകൊണ്ട് ഇപ്പം ധൂപം അർപ്പിക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. എന്ത് ആചാരങ്ങൾ നമുക്ക് നൽകുന്നുവോ, ഇപ്പം വിശുദ്ധ കുർബാന നമുക്ക് നൽകി, അത് നിങ്ങളുടെ ശരീരങ്ങളെ വിവേചിച്ചിട്ട് വേണം അത് സ്വീകരിക്കുവാൻ. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വരുന്നവരെ ഇപ്രകാരം അനുഷ്ഠിക്കണം, അതിന്റെ പ്രാധാന്യത്തോടെ അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മളും ആ കുർബാന മാത്രം എങ്ങനെയെങ്കിലും ഒരു ആചാരം പോലെ, അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതെല്ലാം ചൊല്ലിത്തകയ്ക്കുക, അതിലൂടെയൊക്കെ ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചതല്ല എങ്കിലും ഇന്നത്തെ ആമുഖത്തില് ദൈവാത്മാവ് ഇടപെട്ട് സംസാരിച്ചത് ഞാനിപ്പോ അത് തിരിച്ചറിയുന്നു, ദൈവത്തിന് ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നതായി തീരണം. പഠിക്കുന്നതിന്റെ ഉദ്ദേശം പരീക്ഷ എഴുതി പാസ്സാകുക, സർട്ടിഫിക്കറ്റ് മേടിക്കുക, നാലു പേരുടെ മുമ്പിൽ അഭിമാനിക്കുക എന്നുള്ളതല്ല. അത് വേണം, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ യഥാർത്ഥമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വചനം വിഭജിക്കപ്പെടുമ്പോ അതിനനുസരിച്ചൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാ ഈ ബലികളെയൊക്കെ ഇതിനെയൊന്നും എനിക്ക് വെറുപ്പാകുന്നു എന്ന് ഇപ്പൊ പറയുന്നതിന്റെ കാര്യം, എന്തുദ്ദേശത്തോടുകൂടി അത് അവർക്ക് നൽകിയോ ആ വിശുദ്ധീകരണത്തിലേക്ക് അവർ വരുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പാപങ്ങളിലേക്ക് അവർ നിബദ്ധിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാം അതിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പ് ദൈവനബ്രാൻ നൽകിയിരിക്കുന്നു, യേശു ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്നു എന്ന് ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങൾ യെശയ്യ ഒന്നിന്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ, മീഖ ആറിന്റെ ആറ് ഏഴും, ആമോസ് അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ, സങ്കീർത്തനം 51 സങ്കീർത്തനം 16 17 വാക്യങ്ങൾ, അതുകൂടാതെ 1 ശമുവേൽ 15:22, അതിൽ ഞാൻ പറഞ്ഞു അനുസരിക്കുന്നത് ബലിയേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ഉത്തമം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം ബലിയേക്കാളും ഈ ബലികളൊക്കെ നമ്മളെ നയിക്കേണ്ട അനുസരണത്തിലേക്കും വിനയത്തിലേക്കും യഥാർത്ഥമായ വിശുദ്ധീകരണത്തിലേക്കുമാണ്. യാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള താല്പര്യവും നിഷ്ഠയും ധാർമ്മികമായ നമ്മുടെ എത്തിക്കൽ ലൈഫ് ഉണ്ട്, ഒരു മൊറാലിറ്റി നമുക്കുണ്ടാവണം. ആ ജീവിതത്തിലും നമ്മുടെ സോഷ്യൽ റിലേഷൻസ് ഉണ്ട്, സാമൂഹ്യ ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് പ്രതിഫലിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഇസ്രായേൽക്കാരുടെ പരാജയം. അപ്പോ ഒരു വശത്ത് ആചാരം അനുഷ്ഠാനം വേണം, മറ്റൊരു വശത്ത് അതിന് അതിന്റെ ജീവിതവും വേണം. മനസ്സിലായി? അപ്പൊ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണിത്. ആരാധനയ്ക്കുള്ള വ്യഗ്രത ഉണ്ടാവണം, നീതിനിഷ്ഠമായ ജീവിതവും ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റവർക്ക് ആരാധനയ്ക്കുള്ള വ്യഗ്രതയൊക്കെ ധാരാളം ഉണ്ടായി, പക്ഷെ ഈ നീതിനിഷ്ഠമായ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. അതാണ് ദൈവം അവരോട് ദേഷ്യപ്പെടാനായിട്ട് കാര്യം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പവിത്രമായ ഒരു ബന്ധത്തിന്റെ പ്രത്യക്ഷമായ പ്രതിഫലനമായിരിക്കണം ബലികളും ആരാധനകളും. ഇപ്പോഴും നമ്മൾ അർപ്പിക്കുമ്പോൾ അത് വേണം. ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ചെയ്യണമെന്നർത്ഥം. അതാണ് ദൈവം പ്രസാദിക്കുന്നത്. യാഗാർപ്പണത്തിന്റെ അംഗീകാരം നമ്മളുടെ ആത്മതപനം നടത്തുന്ന ഹൃദയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണ് പറയുക. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം കൂടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള ബലികളെയാണ് ദൈവം എതിർക്കുന്നതെന്ന് ഇവിടെ കാണുന്നു. ഈ ഏഴാം വാക്യത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും പെട്ടെന്ന് ഒന്നുകൂടൊന്ന് സൂചിപ്പിക്കാം. ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഏഴാം വാക്യം 6-7 വാക്യങ്ങളിൽ പറയുന്നത് സങ്കീർത്തനം 40 സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് ആ പ്രവചനം എത്രയോ യേശുക്രിസ്തുവിന് എത്രയോ കാലം മുമ്പേ പ്രവചിച്ച പ്രവചനമാണ്, സങ്കീർത്തനക്കാരനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത കാര്യമാണ്. അത് ക്രിസ്തുവിൽ പൂർണ്ണമായി നിറവേറി എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുക. അതാ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച് 12 വയസ്സുള്ളപ്പോ തന്നെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനുള്ള വ്യഗ്രത, അത് ലൂക്കോസ് 2:49, പിന്നെ യോഹന്നാൻ 4:34 എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേലയെ തികയ്ക്കുന്നതാകുന്നു എന്റെ ആഹാരം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് അവിടുന്ന് മനുഷ്യാവതാരത്തിന് വന്നത്, അതിന്റെ പൂർത്തീകരണം കാൽവറിയിലെ ബലിയർപ്പണത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് മറ്റുള്ള ബലികളെയെല്ലാം അത് നീക്കിക്കളഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ബലി സർവ എന്നെ ഇറ്റേണലാണ്, നിത്യമായി നിലനിൽക്കുന്നതാണെന്ന് ഓർപ്പിക്കുക. ഇനി 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീക്ഷിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആശയം വ്യക്തമായി. ഇപ്പം പറഞ്ഞ കാര്യം തന്നെ, രണ്ടാമത്തേതിനെ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തെ അവൻ സ്ഥാപിക്കുന്നു, പഴയതിനെ നീക്കിക്കളയുക. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. വീണ്ടും വിശുദ്ധിയുടെ ആവശ്യം. അപ്പോ നമ്മള് ഈ പുതിയ നിയമ ബലിയിലൂടെ നമുക്ക് ആ വിശുദ്ധീകരണം ലഭിക്കുകയാണെന്ന് സൂചിപ്പിക്കുക. അപ്പോ ഈ ശുദ്ധീകരണം ക്രിസ്തുവിന്റെ മരണം എന്ന ഒരു സംഭവത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒരിക്കലായി, വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട അവിടുത്തെ ബലി ലോകസ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിക്കപ്പെട്ടതാണെങ്കിലും അത് ചരിത്രത്തിൽ സംഭവിച്ചു. അങ്ങനെ കാൽവരിയിൽ അത് യാഗമായി ക്രിസ്തു തീർന്നു എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം നമ്മുടെ വിശുദ്ധീകരണമാണ് എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. ഇനി 10:11-18 വാക്യങ്ങളുടെ ഹെഡിങ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പെർഫെക്റ്റ് സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പരിപൂർണമായ ബലി എന്നുള്ളതാണ്. 11-18 വാക്യങ്ങൾ വായിക്കാവോ.
ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിക്കും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണം പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന കർത്താവിന്റെ അരുളപ്പാട്. എന്നറിഞ്ഞേറിയ ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല.
ഈ വീണ്ടും അതേ ആശയത്തിന്റെ ഒരു പൂർത്തീകരണം പറയുക. 11-18 വാക്യങ്ങളിൽ ഇവിടെ ലേവ്യ പുരോഹിതന്മാരുടെ ബലികളും ക്രിസ്തുവിന്റെ ബലിയർപ്പണവുമായിട്ട് വീണ്ടും ഒരു താരതമ്യത്തിലേക്ക് ലേഖനകർത്താവ് വരികയാണ്. അവിടെ പറയുന്നത് 11-ാം വാക്യത്തിൽ, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഒരു ആശയം പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അതായത് പലരും ചോദിക്കും, എന്താണ് യേശുക്രിസ്തുവിന്റെ ഈ യാഗത്തെ നമ്മൾ ബലി യാഗം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ്, കുർബാന അല്ലെങ്കിൽ ബലി എന്ന് പറയുന്നതിന കർത്തൃമേശ എന്ന് പറഞ്ഞാൽ പോരെ, അല്ല അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഒരിക്കലും ഒരു അപ്പം മുറിക്കലിന്റെ അനുസ്മരണം അല്ല. അതാണ് ഈ കൊരിന്തലേഖനത്തിൽ പറയുന്നത്, അവൻ വരുവോളം 11:21-23 പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാല് അവൻ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുക എന്നാ പറഞ്ഞു. അപ്പൊ എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുവോളം ഇപ്രകാരം അനുഷ്ഠിപ്പിനെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് കേവലം അപ്പം മുറിച്ചു തന്നു, അങ്ങനെ ക്രിസ്തുവിനെ ജസ്റ്റ് നമ്മൾ ഈ TV കാണുന്ന പോലെ അല്ലെ ഒന്ന് സ്വപ്നത്തിലൊന്ന് ഓർത്തു എന്നൊരർത്ഥത്തിലല്ല. അത് നമ്മുടെ ജീവിതത്തിലെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതേ അനുഭവം നമ്മളിപ്പോഴും അനുംനേസിസ് എന്നാ വാക്ക് ഉപയോഗിക്കുന്നത്. അനുംനേസിസ്, അനുംനേസിസ് എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് റിമെമ്പറൻസ്, ചുമ്മാ ഒരു ഓർമ്മയല്ല, ഓർമ്മ കഴിക്കലല്ല, അത് അനുഭവവേദ്യമാകുക. യേശു ക്രിസ്തുവിന്റെ ആ യാഗത്തെ നമ്മൾ വീണ്ടും ഓർക്കുക. അതാ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. യേശുവോ 12-ാം വാക്യം, പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചു. ഇവിടെ ബലി യാഗം, യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗം, കാൽവരി ബലി, ഇത് കൃത്യമായിട്ട് ഓർപ്പിച്ചേക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മള് യാഗം എന്ന പേര് പറയുന്നത്. അതിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതല്ലാതെ അപ്പം മുറിക്കുന്ന കാര്യം മാത്രമല്ല. കേവലം ചുമ്മാ അപ്പം മുറിക്കുന്ന ഒരു വാൾമാർട്ടിന്നോ സൂപ്പർ സ്റ്റോറിന്നോ അല്ലെ അവിടുത്തെ തട്ടുകടയെന്നോ പോയി ഒരു ബന്നും മേടിച്ചുകൊണ്ട് പോയി നിന്ന് മുറിക്കും, അങ്ങനല്ല ഇത് ചെയ്യേണ്ടത്. അത് അപഹസിക്കുക ക്രിസ്തുവിനെ, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പോ അതുകൊണ്ട് നമ്മൾ കുർബാനയെ പറയുന്നതന്നെ ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. നോട്ട് ഓൺലി ബലി, ബലി മാത്രമല്ല, എന്തൊക്കെയാ? അനുഗ്രഹങ്ങളാണ്, സമാധാനമാണ്, ബലിയാണ്, സ്തോത്രമാണ്. നമ്മുടെ സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്നതാ. അപ്പോ നിങ്ങൾ പഠിക്കുന്നവരായ നിങ്ങൾ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കുകയും ആ ഒരു തലത്തിൽ ചുമ്മാ ഈ 10-ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ ആഴ്ച നടക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാര് പറയുന്നത് കേട്ടിട്ട് അതിന്റെ പുറകെ പോകാതെ കുറച്ചുകൂടി ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം ഉപയോഗിച്ച് കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു, എന്നിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ഞാൻ ഈ 10-ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് പറഞ്ഞത് അവര് ആ ഒരു തലത്തിലേക്ക് അങ്ങ് പോകുന്നു. അതുകൊണ്ടാണ് ഈ കേവലം മുക്കുവരായിരുന്നവരെ പോലും ദൈവാത്മാവ് വിശദീകരിച്ച് തീർച്ചയായിട്ടും അറിവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല, നമുക്കും ഒക്കെ അങ്ങനെ ദൈവം അറിവ് തന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഈ അറിവില്ലാതെ ചിലര് വല്ലാതെ കോട്ടിക്കളയുന്നു, അവരുടെ ഇഷ്ടപ്രകാരം കോട്ടിക്കളയുന്നു. അത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു വെളിപാടുണ്ടായെന്നും പറഞ്ഞങ്ങോട്ട് പോകുന്നു. ദൈവവചനത്തിൽ നിന്ന് വിഭിന്നമായിട്ട് അടർത്തിയെടുത്ത് ചില കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ളതിനെ ചോദ്യം ചെയ്യുന്നതിന്റെ രോഷപ്രകടനമായിട്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളത്. അപ്പൊ യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും. അതുകൊണ്ട് കുർബാനയാണ് ബലിയാ, അതുകൊണ്ട് കുർബാനയെന്ന് തന്നെ പറയണം, ബലി എന്ന് തന്നെ പറയണം. കാരണം ക്രിസ്തുവിന്റെ ബലിയെ നമ്മൾ അനുസ്മരിക്കുകയാണ്, ക്രിസ്തു വരുന്നത് വരെ ഞാൻ വരുന്നവരെ പ്രകാരം അനുഷ്ഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്? തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു, സാറ്റ് ഡൗൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. അതാ യേശു ക്രിസ്തു ചെയ്ത കാര്യമാണ്, വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഈ ക്രിസ്തു ചെയ്തിരിക്കുന്ന കാര്യം ലേവ്യ പുരോഹിതന്മാർ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത് നിന്നുകൊണ്ടാണ്. എന്നാൽ ക്രിസ്തു ആകട്ടെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. അത് തന്റെ ദൗത്യം പൂർത്തിയായി എന്നതിന്റെ അടയാളം. നമുക്കറിയാമല്ലോ ഈ ഒരു ഒരു കംപ്ലീഷൻ, പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആശയത്തിലേക്ക് താഴേക്ക് വരുന്നുണ്ട്. ഇരുന്നുകൊണ്ട് എന്ന് പറയുമ്പോ ഉപവിഷ്ട അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ബിസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പം എല്ലാം പൂർത്തിയാക്കി, അത് ശാന്തമായി ഒരിക്കലായിട്ട് അത് അർപ്പിച്ച് വളരെ ശാന്തമായിട്ട് ഇപ്പൊ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിത്യത നമുക്ക് നൽകി വീണ്ടും നമ്മളോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നിങ്ങൾ അനുഷ്ഠിപ്പീൻ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പുരോഹിതന്മാരാണെങ്കിലും കർത്താവിന്റെ ശരീര രക്തങ്ങൾ ആഘോഷിക്കുമ്പോൾ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുകയും കൗമാ പ്രാർത്ഥന പോലും നമ്മൾ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ ചെയ്യുകയും ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവോളം അത് വായന, പ്രബോധനം, പ്രാർത്ഥന, ഞാൻ വരുന്നത് വരെ ഇത് അനുഷ്ഠിപ്പി എന്ന് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് ഓർപ്പിക്കുക. അപ്പോഴ് യേശുക്രിസ്തു വലതുഭാഗത്ത് ഉപവിഷ്ടനായിട്ട് യേശുക്രിസ്തു ഇരിക്കുകയാണ്. അപ്പോൾ അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു, തന്റെ ദൗത്യം പൂർത്തിയായി എന്നതിന്റെ അടയാളമാണ്. തന്നെയല്ല, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാനുള്ള ആ കർത്തൃത്വം, കർത്താവ് ഞാൻ പറഞ്ഞല്ലോ, ലോർഡ്, ലോർഡ് ആൻഡ് ഗോഡ് എന്നുള്ളതിന്റെ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ ഈ ക്ലാസ്സുകളിലൂടെ ഒക്കെ സംബന്ധിക്കുമ്പോൾ. കർത്തൃത്വം വെളിവാക്കുകയാണ്, കർത്താവ് ഇതിന്റെ സകലത്തിന്റെയും ഒരു അധിപതിയായിട്ട് ലോകത്തിലേക്ക് വന്ന കാര്യങ്ങൾ കാര്യനിർവഹണം ചെയ്യുന്ന വ്യക്തിയാണ് മോറാൻ അല്ലെങ്കിൽ കർത്താവ് ലോർഡ് എന്ന് പറയുന്നത്. ലാൻഡ് ലോർഡ് എന്ന് പറയുമ്പോൾ ലോർഡ് ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. അറ്റ് ദ സെയിം ടൈം ഹീസ് ഗോഡ്, ദൈവവും കൂടിയാണ്. അപ്പം കർത്താവെന്നും ദൈവമെന്നും ഉപയോഗിക്കുമ്പോൾ ഇനിയും വേദ വചനത്തിന്റെ വെളിച്ചം മനസ്സിൽ കിട്ടുന്നത് കൊണ്ട്, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തോമസ് ലീഹ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് വിളിച്ചത്, എന്റെ കർത്താവ് എന്റെ ദൈവവുമേ എന്ന് വിളിച്ചത്. യേശുക്രിസ്തു ദൈവവുമാണ് എന്ന് അവിടെ ഓർപ്പിക്കുകയും ചെയ്യും. ഞാൻ ആ ഭാഗത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോ കർത്താവ് യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂർത്തീകരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്, തന്റെ വരവ് വരെ അത് തുടരുവാൻ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നീട് പറയുന്ന 13-ാം വാക്യത്തിൽ പറയുന്നത്, തന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. 110-ാം സങ്കീർത്തനം 11-ാം വാക്യം ഇതിനകത്ത് ആവർത്തിച്ചിട്ടുണ്ട്. അതിനകത്തെ 1-ാമത്തെ വാക്യമാണ്
യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക.
ശത്രുക്കൾ തന്റെ പാദപീഠമാകോളം വലതുഭാഗത്തിരിക്കാം, അത് ദേവനമ്പരാൻ കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. അങ്ങനെ ആ വലതുഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുകയാണ്. അപ്പം ഞാനും നിങ്ങളും ഒക്കെ കർത്താവിന്റെ ശത്രുക്കളായിട്ട്, അതായത് വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിലേക്ക് വന്ന അവന്റെ പാദാര ബന്ധങ്ങളിലേക്ക് ചേരണം. അതാ ആഗ്രഹിക്കുന്നേ. ആ ശത്രുസ്ഥാനത്ത് നിന്ന് മിത്രത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക, പുത്രത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതെല്ലാവരും അതിലേക്ക് വരുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഒരു മറ്റൊരു ഡയമെൻഷൻ കൂടി പറയുകയാണ്. വലതുഭാഗത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം അത് പൂർത്തീകരിക്കപ്പെടുക, അതായത് സങ്കീർത്തന വാക്യം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് എബ്രായലേഖകർത്താവ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എടുത്തു കാണിക്കുകയാണ്. അതാ അവൻ വലതുഭാഗത്തിരിക്കുന്നു, അവൻ കർത്താവാണ്, അവൻ തന്നെയാണ് മെസ്സിഹ എന്ന് വീണ്ടും വീണ്ടും ഈ ബോധമില്ലാത്ത യഹൂദന്മാരെ പഠിപ്പിക്കുവാനുള്ള എബ്രായലേഖകർത്താവിന്റെ ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ ചെയ്യുന്ന കാര്യം 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പോ തന്റെ ഏകയാഗം, ഇപ്പൊ നമ്മൾ ജസ്റ്റ് മുമ്പ് കണ്ട ദ വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള 13-ാം വാക്യം, യേശുക്രിസ്തുവിന്റെ അന്തിമ വിജയമാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാത്തിനെയും തന്റെ ശത്രുക്കളെ എല്ലാം തന്റെ പദവിയുടെ ആകുവോളം അവൻ കാത്തിരിക്കുക. അടുത്ത വാക്യത്തിൽ പറയുന്നത് പെർഫെക്ഷൻ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷ പൂർത്തീകരിക്കുന്ന യേശു, അതാണ് ദ പെർഫെക്ഷൻ ഓഫ് സാൽവേഷൻ. അതാ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പോ വിശുദ്ധീകരിക്കപ്പെട്ടവരെ ഏക ബലിസമർപ്പണം മൂലം എന്നേക്കുമായിട്ട് ആ പെർഫെക്ഷനിലേക്ക്, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ പൂർണ്ണത എന്ന് പറയുന്ന ആശയം ഈ ലേഖനത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ട് ഡയമെൻഷൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഇവിടെ പറഞ്ഞേക്കുന്ന 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളെ കുറിച്ചാണ്, നമ്മള് ആ പൂർണ്ണതയിലേക്ക് എത്തണമെന്നുള്ളതാണ്. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഒന്ന് വായിച്ച്. 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്?
അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു.
ആ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, പൂർണ്ണതയാ, പെർഫെക്ഷനാ. അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി പൂർണ്ണത ഉപയോഗിക്കുന്നുണ്ട്, ഈ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളെ കുറിച്ച് ഉപയോഗിക്കുക. അപ്പൊ ഇതെല്ലാം ക്രിസ്തുവിൽ ഒന്നായിട്ട് ചേർന്ന് ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാ പറയുന്നത് അല്ലേ. എന്താ ഈ പൂർണ്ണത എന്ന് പറയുന്നത്? എപ്പോഴാ ഏതാണോ ഒരു കാര്യം ഉദ്ദേശിക്കപ്പെട്ടുള്ള ലക്ഷ്യം പ്രാപിച്ചു കഴിയുന്നതിനെയാ പൂർണ്ണത എന്ന് പറയുന്നത് അല്ലേ. ടു ബ്രിങ് ടു എ ഫിനിഷ് ഓർ അക്കംപ്ലിഷ്മെന്റ് ഓഫ് എ ഗോൾ എന്ന് നമുക്ക് പറയാം. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അത് യേശു ക്രിസ്തു അത് പൂർത്തീകരിച്ചതേ വലതുഭാഗത്തിരിക്കുകയാണ്. തന്റെ ശത്രുക്കളെല്ലാം ഇനി തന്റെ പാദപീഠം ആകുവോളം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുരിശുമരണം എന്ന ഏക സംഭവം വഴിയായിട്ട് ക്രിസ്തു നമ്മെ പരിപൂർണരാക്കിയിരിക്കുന്നു. മാനുഷികമായ കാഴ്ചപ്പാടിൽ അത് സംഭവിച്ചത് ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണെങ്കിൽ തന്നെയും സ്വർഗത്തിൽ വെച്ച് സംഭവിച്ചതിനാൽ അത് എന്നേക്കുമുള്ള ഒരു നിത്യതയാണ് കാണിക്കുന്നത്. അതിനാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് എന്നേക്കുമുള്ള ഒരു പ്രക്രിയ ആയിട്ട് തുടരുകയും ചെയ്യുക. അതുകൊണ്ടാണ് വിശുദ്ധ കൂദാശകള് നമ്മളെ കൊണ്ടുപോകുന്നത് അതിലൂടെയാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ആ കൂദാശകളെല്ലാം നമ്മളെ അതിന്റെ പൂർണ്ണതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാനും നിങ്ങളും പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് വിഭിന്നമായി പോകുന്നുവെങ്കിൽ, മക്കളായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, വീണ്ടും നമ്മൾ ആ വിശുദ്ധിയിലേക്ക് കടന്നു വന്ന് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരണമെന്നൊരാശയമാണ് ഇവിടെ പറയുന്നത്. 16-17-15-ാമത്തെ വാക്യത്തില് അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 16-ാം വാക്യത്തിൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എന്നിട്ട് പറയുകയാ, പുതിയ ഉടമ്പടി, ന്യൂ കവനന്റ്. എന്താണ് ആ ന്യൂ കവനന്റ്? ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ, ഇത്രയും നാളും കൽപ്പലകളിലൊക്കെ എഴുതി കൊടുത്തിരുന്നു, ഇപ്പോഴും ഇപ്പൊ എന്താ ചെയ്യുന്നത്? പുതിയ ഉടമ്പടി. യിരെമ്യാവ് 31-ന്റെ 33-ന് 34-ന് വാക്യം വായിക്കാൻ പറ്റുമോ? യിരെമ്യാവ് 31-ന്റെ 33-ന് 34-ന് വാക്യം, അതവിടെ കോട്ട് ചെയ്തേക്കുന്നത്. യിരെമ്യാവ് 31-ന്റെ 33-ന് 34-ന്.
എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായി
ന്യായപ്രമാണം ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അത് പറഞ്ഞിരിക്കുക, ബാക്കി വായിച്ചേ.
ഇനി അവരെല്ലാരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആപാലവൃക്ഷം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്.
അപ്പൊ ഞാൻ അവരുടെ പാപങ്ങൾ ഓർക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. 16-ഉം 17-ഉം വാക്യങ്ങളിൽ യിരെമ്യാവ് 31-ന്റെ 33-ന് 34-ന് വാക്യങ്ങളാണ് എടുത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം എന്താണ്? എന്റെ നയപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എന്നിങ്ങനെ അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് പറയുക. അങ്ങനെ ആ പൂർണ്ണത, ഈ പ്രവചനവാക്യങ്ങളെല്ലാം ക്രിസ്തുവിന്റെ പരമയാഗ ബലിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി നമുക്ക് ആ പാപങ്ങളുടെ വിമോചനം നമുക്ക് ലഭ്യമായിരിക്കുന്നു. ആദാമിലൂടെ ഈ എന്ത് പാപമാണോ ദ ഒറിജിനൽ സിൻ എന്ന് പറയുന്നതിന്റെ പരിപൂർണത വിമോചനം യേശു ക്രിസ്തുവിന്റെ കാൽവരിയാഗത്തിലൂടെ ലഭ്യമായിരിക്കുന്നു. ഇനി മറ്റൊരു ബലിയുടെ ആവശ്യമില്ല എന്ന് പറയുക 18-ാം വാക്യത്തില്. എന്നാൽ ഇവയുടെ മോചനം ഉള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് ഇത് ഈ വാക്യം മാത്രം എടുത്തിട്ട് പെന്തക്കോസ്തുകാർ പറയും ഇനി ഒരു യാഗവും ആവശ്യമില്ല. അപ്പൊ നമ്മുടെ അമ്മാമ്മമാർ പറയും ശരിയാ പാസ്റ്ററെ, ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞ ഇത്രയും നാളും ഒരു യാഗവും ആവശ്യമില്ല എന്നുള്ളത്. എന്തോ ഇത് ആന കടലയും കടലാടിയും പോലുള്ള വ്യത്യാസമാണ് ഇത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആ ബലി, യേശുക്രിസ്തുവിന്റെ ബലിയുടെ അനുസ്മരണമാണ് നമ്മൾ നടത്തുന്നത്. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എന്താണോ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ കർത്താവിന്റെ കൽപ്പന പ്രകാരം അവന്റെ വരവ് വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ള ബോധം ഉള്ളിലേക്കൊന്ന് കയറണം എന്റെ സഹോദരിമാർക്ക് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതാ പറയുന്നത് ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ കുർബാനയല്ലണ്ടെന്നല്ല അർത്ഥം. മറ്റ് ബലികൾ, ഇനി ലേവിയ ബലി പോലെ കുഞ്ഞാടിനെ അർപ്പിക്കുകയോ കാളയെ കൊല്ലുകയോ അല്ലെങ്കിൽ ഹോമയാകും ഹനനയാകും മറ്റൊന്നും ആവശ്യമില്ല. യേശു ക്രിസ്തു അതിലെല്ലാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. 19 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യം, ഈ ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ യേശു ക്രിസ്തുവിൽ കൂടി ഒരു പുതിയ ഉടമ്പടിയിലേക്ക് വന്നു, മനുഷ്യനും ദൈവം തമ്മിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു, അങ്ങനെ അവിടുത്തെ ശുശ്രൂഷ മുഖാന്തരം പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനത്തിലെ വേദശാസ്ത്രപരമായ പ്രതിപാദനം ഇവിടെ സമാപിക്കുക. ഈ തിയോളജിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ 18-ാം വാക്യം കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞു, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം പറഞ്ഞു, സ്വർഗീയ മന്ദിരത്തിലെ ശുശ്രൂഷയും ഒക്കെ ആയിരുന്നു പ്രധാന പ്രമേയം. അത് 7-ാം അധ്യായത്തിൽ തുടങ്ങി ഈ 10-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളിൽ തുടർന്നു. ഈ 7-ാം അധ്യായത്തിന് മുമ്പ് നമ്മൾ കണ്ട കാര്യം ഒരു പ്രാവശ്യം കൂടി ഒന്ന് കൊണ്ടുവരാം. ലേഖനത്തിന് ആരംഭം മുതൽ ഉന്നയിച്ച വിഷയം ഉണ്ടായിരുന്നു ക്രിസ്തുവിന്റെ മഹത്വം, അദ്വിതീയ സ്ഥാനം, ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്, ഹി ഈസ് സുപ്പീരിയർ ടു ഓൾ ആൻഡ് ഓൾ എന്ന് പറഞ്ഞിരുന്നു. അവിടുന്ന് മാലാഖമാരെക്കാൾ ഉന്നതനാണ്, മാലാഖമാര് ശുശ്രൂഷ ചെയ്യുന്നവരും ക്രിസ്തു ആരാധന സ്വീകരിക്കുന്നവരുമാണ്. മോശയും യോശുവായും ഒക്കെ ദൈവഭവനത്തിലെ കൃത്യന്മാരായിരുന്നു. ക്രിസ്തുവോ ഭവനാവകാശിയായി പുത്രനാണ്. ലേവിയ പുരോഹിതന്മാർ ഭൗമിക കൂടാരത്തിൽ താൽക്കാലിക ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. അവരുടെ ബലികൾ നിഷ്ഫലവും അപര്യാപ്തവുമാണ്. യഥാർത്ഥ മഹാപുരോഹിതനായ ക്രിസ്തു നിത്യനും അവിടുത്തെ ശുശ്രൂഷ സ്വർഗത്തിൽ അർപ്പിക്കുന്നത് എന്നേക്കുമുള്ളതുമാണ്, അത് ആവർത്തിക്കപ്പെടുന്നതല്ല എന്നിങ്ങനെ പടിപടിയായിട്ട് വളരെ വളരെ മനോഹരമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഇറ്റേണിറ്റി, അവൻ എങ്ങനെ പെർഫെക്ഷൻ വരുത്തിയത് എങ്ങനെ എന്നൊക്കെയുള്ള നല്ലൊരു ആവിഷ്കാരമാണ് ഇബ്രായ ലേഖന കർത്താവ് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്രകാരമുള്ള ക്രിസ്തുവിനോട്, അപ്പൊ ക്രിസ്തു എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയല്ലാതെ തന്നിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരുതെന്നാണ് ലേഖനത്തിന്റെ പ്രധാന ഉപദേശം. തുടർന്ന് നമ്മൾ പ്രായോഗികമായ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നത് 19 മുതലുള്ള വാക്യങ്ങളിൽ, വ്യക്തി ജീവിതത്തില്, കുടുംബജീവിതത്തില്, സാമൂഹിക ബന്ധങ്ങളിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് പെടുന്നു. പിന്നെ വേദശാസ്ത്രപരമായ പ്രതിപാദനത്തെ തുടർന്ന് ധാർമ്മിക ഉപദേശങ്ങൾ നൽകുന്ന ഒരു രീതി ഓരോ ശ്രീഹായുടെയും പല കത്തുകളിലും നമുക്കത് കാണാനായിട്ട് പറ്റും. ഈ വേദശാസ്ത്രം, തിയോളജി ആൻഡ് തിയററ്റിക്കൽ തിയോളജി, ഡൂയിങ് തിയോളജി എന്ന് ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. കേൾക്കുന്ന തിയോളജിയും പ്രായോഗിക ദൈവശാസ്ത്രവും എന്ന് പറഞ്ഞാൽ തിയോളജി ആൻഡ് എത്തിക്സ് എന്ന് പറയാം, ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി, ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുക. അപ്പോ വേദശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു ധാർമ്മികത, അതിന് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന ആശയം കൂടി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. തിയോളജി വേണം, അതിൽ നിലനിൽക്കുന്ന ഒരു ധാർമ്മികതയും വേണം. പ്രാക്ടിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ തിയോളജി എന്നുള്ളത്, പ്രായോഗിക ദൈവശാസ്ത്രം എന്നുള്ളതും കൂടി പറയുകയാണ് 19 മുതലുള്ള വാക്യങ്ങൾ. 19 മുതൽ 25 വരെ വായിച്ച്.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം ന മുറുകെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഹായ യോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാവുന്നു.
അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഇപ്പൊ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി നമ്മൾ പാട്ടില്ലാത്ത പാടാറുണ്ട്, തന്റെ ദേഹമെന്ന തിരശീല ചീന്തിത്തവ മോക്ഷമാർഗം തുറന്നു എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ എന്ന് പാടാറുണ്ട് അല്ലെ. അപ്പോ തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഈ ഈ ഒരു ഭാഗത്തിന് ഈ 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുമായിട്ട് അടുത്ത സാമ്യമുണ്ട്. ഒന്ന് ഒന്ന് ആ ഭാഗം ഒന്നോടെ ഒന്ന് വായിച്ചു നോക്കി, വായിച്ചേ 4-ാം അധ്യായം 14 മുതൽ.
ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക.
ാണ് ഇവിടെയും പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി പരമാർത്ഥതയോടെ അടുത്തു ചെല്ലുക, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക എന്നൊക്കെ പറയാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നാ ഇനി പറയുന്നത്. അത് അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഘനമേറിയ കാര്യങ്ങൾ അതെല്ലാം വളരെ മനോഹരമായി ദൈവശാസ്ത്രപരമായി എല്ലാം സ്ഥാപിച്ചിട്ട് നമ്മുടെ പ്രായോഗികതയിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരിക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഈ സഹോദരന്മാരെ എന്നുള്ള സംബോധനയോടെയാണ് ഇവിടെ പ്രബോധനം ആരംഭിക്കുക വീണ്ടും കേട്ടോ. ഒരു അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. വേദവസം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇത്രയും നേരം പറയാത്തൊരു വീണ്ടും ഒരു ആഹ്വാനത്തിലേക്ക് വരുമ്പോൾ ആണ് അതിന്റെ വ്യത്യാസം വരുന്നതെന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. വീണ്ടും ഒരു സഹോദരന്മാരെ, അപ്പൊ ഇത്രയും ഘനമേറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ദീർഘശ്വാസം വിട്ടു. എന്നിട്ട് സഹോദരന്മാരെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുക. എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, അതാണ് നമുക്ക് നൽകിയത്. മനുഷ്യന്റെ പാപം മൂലം അത് അടയ്ക്കപ്പെട്ടതായിരുന്നു, എന്നാൽ ക്രിസ്തു നമുക്ക് വാതിൽ തുറന്നിരിക്കുന്നു. തന്റെ ദേഹം എന്ന തിരശീല ചിന്തി, യേശു ക്രിസ്തുവിന്റെ ശരീരം തന്നെ ചിന്തി. അപ്പോ പെന്തക്കോസ്തുകാരുടെ ഭാഷ അനുസരിച്ചാണെങ്കിൽ ഈ ദേഹം എന്ന തിരശീല ചിന്തിക്കൊണ്ട് ചിന്തിയതുകൊണ്ട് ഇനി ദേഹം ഇല്ലെന്ന് പറയേണ്ടി വരും, എല്ലാം കീറിപ്പറഞ്ഞു പോയെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത് ഞാൻ തർക്കിക്കാനായിട്ട് പറയല്ല, ഈ ബോധമില്ലാതെ ഓരോ കാര്യം പറയുന്നത് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനങ്ങ് പറയുക. അതുകൊണ്ട് അതാണല്ലോ ദൈവാലയത്തിലെ തിരശീല മേൽതൊട്ടടി വരെ രണ്ടായിട്ട് ചീന്തിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ തിരശീല വീഴിക്കരുതെന്ന് പറയുന്നു. അതേ ബോധ്യത്തിലാണെങ്കിൽ തർക്കിക്കാൻ വേണമെങ്കിൽ യേശുവിന്റെ തിരശീല കീറി, ഇനിയും ഒന്നുമില്ലെന്ന് വേണം പറയാം. അങ്ങനെ അർത്ഥത്തിൽ അല്ല ഇവിടെ പറയുന്നത്. ആ താൻ ഏറ്റിരിക്കുന്ന പീഡനങ്ങളിലൂടെ അതാണ് തന്റെ തിരുമേനിയുടെ പങ്കപ്പാട് അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് പറഞ്ഞ് നമ്മളെ അതിലേക്ക് വരുത്തുകയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതായ കാര്യം. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. സഹോദരത എന്ന് വിളിച്ചുകൊണ്ട് ആ സംബോധനയിലേക്ക് വരിക. ആ പ്രബോധനം ആരംഭിക്കുന്ന ക്രിസ്തുവിൽ കൂടി സാധ്യമായിരിക്കുന്ന പുതിയ പുതിയ ഒരു ബന്ധം അങ്ങനെ സഹോദരങ്ങളാക്കി മാറ്റി. യേശു ക്രിസ്തു അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാക്കി മാറ്റി ബ്രദർഹുഡിലേക്ക് കൊണ്ടുവന്ന് സ്വർഗസ്വനായ പിതാവെ എന്ന് വിളിക്കുവാൻ നമുക്ക് അവസരം നൽകി എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ആ പ്രബോധനത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അങ്ങനെ യേശു ക്രിസ്തു പുതിയ വഴിയായി തീർന്നു. യോഹന്നാൻ 14:6 വായിക്കുന്ന പോലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് കടക്കുന്നില്ല എന്നുള്ള പ്രബോധനമൊക്കെ. അപ്പൊ പിതാവിലേക്കുള്ള മാർഗം ക്രിസ്തുവിന്റെ മരണം മുഖേനയാണ് വെട്ടി തുറന്നത്. അതേപ്പറ്റിയാ ഇവിടെ പറയുന്നത്, തന്റെ ദേഹം എന്ന ശരീരയിലൂടെ നമ്മെ നയിച്ചു എന്ന്. അപ്പോ വിശുദ്ധ കുർബാന എന്ന ബലിയില് ഈ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ ഒരേ സമയം ദൈവത്തെ വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർഗീയവും ഭൗമികവുമായ ആരാധനാക്രമങ്ങൾ തമ്മിലുള്ള ഐക്യം സ്ഥാപിക്കാനാണ് ഇവിടെ ഈ ലേഖനകർത്താവ് ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ള നമുക്ക് ഓർക്കാം. അപ്പൊ കർത്താവിന്റെ രക്തത്തിന്റെയും മാംസത്തിന്റെയും ശക്തിയുള്ള ജീവിതാനുഭവമാണ് ഇവിടുത്തെ പ്രതിവാദി വിഷയം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരമുണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തമുണ്ട്, അതിന്റെ ദ പവർ ഓഫ് ദ ലൈഫ് ഓഫ് എക്സ്പീരിയൻസ്, അത് അത് നമ്മൾ അനുഭവവേദ്യമായിട്ട് തീരണമെന്നുള്ളതാണ്. അതിനൊരു ശക്തിയുണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ ദാറ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് എ റിമെമ്പറൻസ്, ജസ്റ്റ് ഒരു ഓർമ്മ എന്നുള്ളത് മാത്രമല്ല, അത് അനുഭവവേദ്യമാകണമെന്നുള്ളതാണ് ലേഖനകർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പറയുന്ന കാര്യം, അങ്ങനെ ദൈവാലയ 20-21 വാക്യങ്ങളിൽ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് 22 വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഈ എബ്രായ ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമാണ് ഈ കാര്യം. ഈ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതപിക്കുവാൻ കഴിവുള്ളവനാണെന്ന് 4:15 വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിട്ടവനാണ്, സഹനം വരിച്ചവനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. ഇവിടെ പറയുന്നത് നാം ഉറപ്പുള്ള വിശ്വാസത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി സമീപിക്കണമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ആ മനസാക്ഷിയിൽ തളിക്കപ്പെട്ടവരായിട്ട് തീരണം, കഴുകപ്പെട്ടവരായി, ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി, ദുർമനസാക്ഷി നീങ്ങുമാർ. ഈ പലപ്പോഴും പല വിഷയങ്ങളെ പറ്റിയും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്നാ, ദുർമനസാക്ഷിയാണ് നമ്മുടെ പ്രശ്നം. ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെയാണോ ഇങ്ങനെയാണോ. ആ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള ശക്തിയേറിയ പ്രബോധനമാണ് ലേഖനകർത്താവ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വെടിപ്പുള്ളതായിരിക്കണം. അതായത് നമ്മൾ ഒരു പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ മാമോദീസയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് തിന്മകളിൽ നിന്ന് ഹൃദയത്തെ വെടിപ്പാക്കണമെന്നുള്ള വലിയ ഒരു ആശയമാണ് ലേഖനകർത്താവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്തു ചെല്ലാം പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക, ഡ്രോ നിയർ എന്നുള്ള ഒരു ആശയം എപ്പോഴും പറയുന്നുണ്ട്. ആവർത്തിച്ച് കേൾക്കുന്ന ആശയം 4:16 വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കുന്നവരോടും അകന്നു പോകുന്നവരോടുമാണ് അടുത്തു വരുവാനുള്ള ആഹ്വാനം. ആത്മീയമായിരിക്കുന്ന പിന്മാറ്റം, വിശ്വാസത്യാഗം, അങ്ങനെ കഴിയുന്നവരൊക്കെ അത് ശ്രവിക്കേണ്ടതാണെന്നുള്ളതാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്തു വരിക എന്നുള്ളത് ആരാധനയിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ആരാധനയെ ദൈവസന്നിധിയിലേക്കുള്ള സമീപനമായിട്ട് കാണുകയും ആ വിധത്തിൽ അനുഭവിക്കുകയും വേണമെന്ന് ഉറപ്പിക്കുക. അതായത് ഈ ആരാധനയ്ക്ക് വരുന്ന സമയത്ത്, നമ്മൾ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്താണേലും നമ്മൾ ഒരിക്കലും മുൻപിലേക്ക് പോയി നിൽക്കാറില്ല. ഞാൻ നേരത്തെ അതൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കഴിവുള്ളിടത്തോളം അടുത്തു നിൽക്കുക, അത് വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു നിൽക്കുവാൻ പള്ളിക്കകത്ത് സ്ഥലം കിട്ടും. കാരണം കൂടുതൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു നിൽക്കുമ്പോൾ പിന്നെ വരുന്നവർ മുന്നിലേക്ക് ഓടാതെ ആദ്യമേ വരുന്നവർ ഏറ്റവും മുൻപിലേക്ക് കടന്നു നിൽക്കുവാണെങ്കിൽ അങ്ങനെയും കൂടി ഒരു ഒരു വളരെ പ്രാക്ടീ നഴ്സറി കുഞ്ഞുങ്ങളുടെ ബുദ്ധിയോടുകൂടിയും കൂടെ ഒന്ന് ആലോചിച്ചാൽ ഈ ഡോ നിയർ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ, അടുത്തു വരിക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അങ്ങനെയും കൂടി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണെന്ന് മാത്രം ഉറപ്പിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ആത്മീയമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനുള്ള പ്രബോധനമാണ്. 23 വാക്യത്തിൽ പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് പറയുക. നമുക്ക് ഏറ്റുപറയുന്ന നമ്മുടെ ഒരു പ്രത്യാശയുണ്ട്, നമ്മൾ ഏറ്റുപറയുന്ന പ്രത്യാശയുണ്ട്. അത് മാമോദീസായുടെ സമയത്ത് നാം വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്, മാത്രമല്ല ആരാധനയുടെ സമയത്ത് നമ്മൾ അത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അനുദിനമായ ജീവിതത്തിൽ നമ്മൾ ഈ ഏറ്റുപറയുന്ന വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഒന്നാമത് എന്തോ പറയുന്നതെന്നൊരു ബോധ്യം വേണം. ഈ രാവിലെ വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം. ദൈവമേ നീ വിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നു. അത് ചൊല്ലുന്ന സമയത്ത് എന്തോ ഈ പാതി മയക്കത്തിലിരുന്ന് കൊട്ടയ്ക്കാ കുറയ്ക്കാന്നും പറഞ്ഞു പോകാതെ നമ്മൾ എന്താ ഏറ്റുപറയുന്നത്. അതൊരു നല്ല മനസാക്ഷിയോടുകൂടി ദൈവത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? നമ്മൾ എഴുതപ്പെട്ട പ്രാർത്ഥനയാണെങ്കിൽ പോലും അത് ചൊല്ലുന്നത് എന്താണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ ഏറ്റുപറയുന്ന ഒരു പ്രത്യാശ, അത് പ്രാക്ടിക്കൽ ലൈഫിലും കൂടി നമ്മളതൊന്ന് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കണം, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ, കർത്താവ് നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കി, ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും, രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്ന് നല്ല മനസാക്ഷിയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പന്തകോസുകാരൻ വന്നിട്ട് നിങ്ങൾ കർത്താവിനെ രക്ഷിതാവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, വാഗോണ്ട് ഏറ്റു പറയണം എന്നൊക്കെ പറയുമ്പം ഈ അമ്മമ്മമാർ ചാടി പോകത്തില്ല. മര്യാദയ്ക്ക് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് പറയുന്ന നല്ല ബോധ്യത്തിലാണ് ഇത് പറയുന്നതെന്നുള്ള ബോധം കൂടി നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക എന്റെ തോന്നുന്നു ഇടയാകട്ടെ. അതുപോലെ പ്രത്യാശയുടെ ഒരു ദീപനാളം ഉയർത്തിപ്പിടിക്കുകയും വേണം. ഒരു ഒരു ഹോപ്പ്, അത് ഒരു പ്രധാന ആശയമാണല്ലോ എബ്രായ ലേഖനത്തിലെ. അത് വലിയ ദുരന്തമാണ് ഈ നിരാശ എന്ന് പറയുന്നത്, പ്രത്യാശയില്ലാത്തതെന്ന് പറയുന്നത്. അത് മാറണം. ജീവിതത്തിന് ഉന്മേഷവും പ്രവർത്തനത്തിന് എപ്പോഴും ഉത്സാഹവും ഉണ്ടാകുന്നതിന് നാം മുറുകെ പിടിക്കുന്ന പ്രത്യാശ മൂലമാകുന്നു എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്, പ്രത്യാശയുടെ സ്വീകാരം എന്ന് പറയുന്നത്. 24 വാക്യത്തിൽ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ നാം അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളത്. സഭായോഗങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചു കളയരുത് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥമായ ആത്മീയത എന്ന് പറഞ്ഞാൽ അതാ, പരസ്പരമുള്ള ബന്ധങ്ങളിലും വ്യാപാരങ്ങളിലും ഒക്കെ പ്രകടമാകണം. ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്റെ അപ്പാപ്പന്റെ ഓർമ്മ നടത്താനായിട്ട് പോകുക. ഇപ്പം തന്നെ ഓൾറെഡി ഇവിടെ ഒരു പിതാവും മാതാവും ഇവിടെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? ഇങ്ങനെയുള്ള നമ്മുടെ പ്രയാസങ്ങളിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും ഒക്കെ വന്ന് സഹകരിക്കുവാനുള്ള ഒരു മനസ്സുകൊണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പല പ്രസംഗത്തിലും പല ക്ലാസുകളിലും ഈ ഇവിടെയുള്ള വനിതാ സമാജാംഗങ്ങളെ ഞാൻ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു കരിക്കട്ട അത് കനൽക്കട്ടയായിട്ട് തീരുന്നത് ആ സമൂഹത്തിൽ ഒന്നിച്ചു കിടക്കുമ്പോൾ, ആ തീയുടെ ഉള്ളിലേക്ക് നിൽക്കുമ്പോൾ, ആ തീയുടെ ഉള്ളിൽ നിന്ന് എത്ര കനലായിരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാറി അതിനെ ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കരിക്കട്ടയാവും. മനസ്സിലായി? അതുകൊണ്ട് സഭായോഗങ്ങൾക്ക്, ഞായറാഴ്ച ആരാധനയ്ക്ക്, മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നടക്കണമെങ്കിൽ അത് കൂടി വരണം. നിങ്ങൾ പോട്ട്ലക്കിന് കൂട്ടി വന്നിട്ട് കുറ്റം പറയണമെന്നല്ല പറയുന്നത്. അതല്ലെങ്കിൽ നീ കൊണ്ടുവന്ന് കുറഞ്ഞു പോയി, ഞാൻ കൊണ്ടുവന്ന് കൂടിപ്പോയി എന്ന് പറയാനായിട്ടല്ല, അതല്ല കൂട്ടായ്മ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കടന്നു വന്നിട്ട് പരസ്പരം ഒരു കണ്ണുനീര് തുടയ്ക്കുകയും പരസ്പരം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മനസാക്ഷിയും കൂടി നമുക്കുണ്ടാകണമെന്ന് ഈ കാര്യങ്ങൾ പഠിക്കുമ്പോഴേ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുകയും ചെയ്യണം. 25-ാം വാക്യത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ? സഭായോഗങ്ങളിൽ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആ സ്നേഹത്തോടും ഉത്സാഹത്തോടും കൂടി സംബന്ധിക്കണം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ മത്തായിയുടെ സുവിശേഷം 18:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആരാധനകളിൽ നിന്ന് വിട്ടു നിൽക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സുകാർ മാത്രമേ ഉള്ളൂ, കത്തോലിക്കരാണെങ്കിൽ അവർക്ക് കടമുള്ള നാളുകളാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കടപ്പെട്ട ദിവസമാണ്, ഒരു കടമാണ് അവർക്ക്. ഒരു ഞായറാഴ്ച ഒരു കുർബാനയ്ക്ക് കൂടിയതിന്റെ കടമാണ്. നമുക്ക് യാതൊരു കടവുമില്ല, നമുക്ക് ഒരു കടവുമില്ല, നമുക്കൊരു സങ്കടവുമില്ല, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് വായ്പയില്ല, ഒന്നുമില്ല. നമുക്ക് മൊത്തം ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഞായറാഴ്ച ആരാധനയ്ക്ക് പോയില്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന അതല്ല. ഈ യോഗങ്ങളെ ഒരിക്കലും ചെറുതാക്കി കാണരുത് എന്ന് ഓർമ്മിപ്പിക്കുക. വീണ്ടും 26 മുതലുള്ള വാക്യങ്ങളിൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ദ ഡേഞ്ചർ ഓഫ് അപ്പോസ്റ്റസി എന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മതഭ്രംശം എന്നോ അല്ലെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തെ തള്ളി പറയുന്നതിന് അപ്പോസ്റ്റസി എന്ന് പറയുന്നത്. അതിനെന്താ പറയുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്വധർമ്മ പരിത്യാഗമെന്നോ അല്ലെ മതപരിത്യാഗമെന്നോ മതഭ്രംശമെന്നോ ഒക്കെ പറയാം മലയാളത്തിൽ. ഇത് വലിയ അക്ഷന്തവ്യമായ ഒരു ഭാവമായിട്ടാണ് ദ ഡേഞ്ചർ ഓഫ് അപ്പോസ്റ്റസി. അതാണ് 26 മുതൽ 31 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ.
സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ഗ്രഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിക്കും. പ്രതികാരം എനിക്കുള്ളത് ഞാൻ ശകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവയെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം.
വീണ്ടും വിശ്വാസികളെ പ്രബോധിപ്പിക്കുക. എത്രയും എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ആ എത്തിക്സിന്റെ മറ്റൊരു തലത്തിലേക്ക് വരിക. 26 മുതലുള്ള വാക്യങ്ങളിൽ ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, ഇത് നമ്മൾ വിശ്വാസികളെല്ലാവരും ഓർക്കേണ്ടതായ ഒരു കാര്യം. അറിവില്ലാത്ത സമയത്ത് നമ്മൾ അറിവില്ലാതെ നടന്നു, എന്നാൽ സത്യത്തിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തു രക്ഷിതാവാണെന്നോ അവൻ ദൈവത്തേക്കിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വിശ്വാസത്യാഗത്തിലേക്ക് പോകരുത്. അത് അന്നത്തെ യഹൂദന്മാരോട് ഉറപ്പിക്കുക. നിങ്ങളിപ്പോ പഴയ നിങ്ങളുടെ ആ ബലി അർപ്പണത്തിലേക്കും അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വന്നതുവരെ വീണ്ടും വിഗ്രഹാർപ്പിതങ്ങളിലേക്കും ഒന്നും പോകരുത്. നിങ്ങൾ സത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് വലിയൊരു കാര്യം അവിടെ പറയുന്നത് മനഃപൂർവ്വം പാപം ചെയ്താൽ, വീണ്ടും മനഃപൂർവ്വം പാപം ചെയ്താൽ, പാപം പാപമാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ചാൽ, അത് അതന്നെ അക്ഷന്തവ്യമായ പാപം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അത് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. ഇനി കാര്യമല്ല, ഇനി പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു വീണ്ടും കാൽവരിയിൽ യാഗമായിട്ട് അർപ്പിക്കപ്പെടുന്നില്ല. പുതിയ ക്രിസ്തു വീണ്ടും കടന്നു വന്നിട്ട് ഒരു യാഗവും ശേഷിക്കുന്നില്ല. ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഏകയാഗം, അത് നമ്മൾ ഓരോ തവണയും ആ ഏകയാഗത്തിന്റെ അനുഭവത്തിൽ, അനുസ്മരണം എന്നതിനേക്കാളും അനുഭവത്തിലേക്ക് വന്നിട്ട് വീണ്ടും അതിൽ നിന്ന് തള്ളി പോകരുത്, പുറത്തു പോകരുത്, അതിൽ നിന്ന് പരിത്യാഗം നമുക്ക് സംഭവിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇനിയും ന്യായവിധിയാ, ഇനിയും മറ്റൊന്നുമില്ല ന്യായവിധി. അതുകൊണ്ട് നമ്മുടെ സഭ എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യം, മക്കളെ, മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഈ കാര്യങ്ങളെ ഓർക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാരൊക്കെ എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യം അതാ. എപ്പോഴും മരണത്തെ പറ്റി ഓർമ്മ വേണം. ഒരു കുഞ്ഞ് ഈ ലോകത്തിലുണ്ടായി, എങ്ങനെയും ജീവിക്കും, നമ്മുടെ ഓർമ്മ മുഴുവൻ ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. അതെങ്ങനാണേലും, മറ്റൊരുത്തനെ കൊന്നിട്ടാണേലും അപഹരിച്ചിട്ടാണേലും ഒക്കെ ജീവിക്കണം. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിലും എങ്ങനെയെങ്കിലും കുറെയൊക്കെ ആർജിച്ചെടുത്ത് ജീവിക്കണം. ഇതാ നമ്മൾ ജീവിക്കണം. പക്ഷെ സഭ ഓർപ്പിക്കുന്നു, ആദ്യം ഓർക്കേണ്ടത് മരണം, പിന്നെ ന്യായവിധി, പിന്നെ സ്വർഗം, പിന്നെ നരകം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ആ അവബോധത്തിൽ, പശ്ചാത്താപത്തിൽ, അനുതാപത്തിൽ, ഇനിയൊരു യാഗാർപ്പണം, പാപങ്ങളുടെ വിമോചനത്തിനായിട്ട് യേശുക്രിസ്തു വീണ്ടും വന്ന് കാൽവരി കുരിശിൽ കയറാൻ പോകുന്നില്ല. ഇനി ന്യായവിധിയാണ് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്നത്. ആ ന്യായവിധിയെ പറ്റിയുള്ള ഭയങ്കരത നമുക്കുണ്ടാകണം, ബോധ്യം ഉണ്ടാകണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന 27-ാം വാക്യത്തിന് എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുക. നമ്മൾ ഈ പഴയ നിയമം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തനം 17:6.
മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിയാലായിരിക്കണം. ഏകസാക്ഷിയുടെ വാമൊഴിയാൽ അവനെ കൊല്ലരുത്.
അത് പറയുകയാ. അപ്പം അതാ 28-ാം വാക്യത്തിലും പറയുന്നതാ, മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ രണ്ടു മൂന്ന് സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നവർ. അപ്പൊ അവനെ കൊന്നുകളയുക എന്നുള്ളത് അത്ര ന്യായവിധി എന്ന് പറയുന്നത് അത്ര ഭയങ്കരമാണ്. ഇനി നമുക്കുണ്ടാകുന്നത് നമ്മുടെ ആത്മാവിന്റെ നാശം ഉണ്ടാകാൻ പോകുന്നു. ശരീരം മരിക്കും, അത് അത് നിദ്രയിലേക്ക് പോകും. പക്ഷെ ആത്മാവിനെയും കൂടി, അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തെ കൊല്ലുവാൻ കഴിവുള്ളവരെ പേടിക്കണ്ട, ആത്മാവിനെ കൊല്ലുവാൻ കഴിവുള്ളവനെ തന്നെ പേടിപ്പീൻ, അല്ലെങ്കിൽ അവനെ ഭയപ്പെടുവീൻ എന്ന് പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ന്യായവിധിയുടെ അവബോധം നമ്മുടെ മനസ്സിൽ വേണം. ഈ പഴയ നിയമകാലത്ത് പോലും ഇത്ര ശക്തമായിട്ടായിരുന്നു എന്നുള്ളത്. 13-ാം അധ്യായം ആവർത്തന പുസ്തകം 13:6-10 വരെയൊക്കെ ഉണ്ട്. സമയം ചുരുക്കമായതുകൊണ്ട് നിങ്ങൾ അത് വായിക്കണമെന്നില്ല. അപ്പൊ പഴയ നിയമ സംഭവ പരമ്പരകളുടെ വെളിച്ചത്തില് വിശ്വാസത്യാഗത്തിന്റെ വിനകളെ പറ്റിയുള്ള താക്കീതാണ് ഇവിടെ നൽകുന്നത്. 29-ാം വാക്യത്തിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. വളരെ ശക്തിയേറിയ ഒരു പ്രബോധനം എബ്രായ ലേഖകർത്താവ് നമുക്ക് നൽകുകയാണ്. ഇത് 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 വലിയൊരു പ്രശ്നമാണ്. ഉടമ്പടിയുടെ രക്തത്തോടുള്ള വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ ഉടമ്പടി രക്തത്തോടുള്ള അവഗണനയാണ്. അതായത് അന്തിമ പന്തിഭോജനത്തിൽ അവിടുന്ന് വാഴ്ത്തി നമ്മുടെ രക്ഷയുടെ ഉറവിടമായി നൽകി നമ്മുടെ രക്ഷകന്റെ രക്തത്തോടുള്ള അവഗണനയാണ്. ഇത് ഈ വിഷയം പഠിക്കുമ്പോഴേ ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ, ഞാൻ നേരത്തെ നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, എന്റെ ഓർമ്മയ്ക്കാൻ ഞാൻ വരുന്നവരെ ഇപ്രകാരം അനുഷ്ഠിക്കണമെന്നൊക്കെ കർത്താവ് പറഞ്ഞ്, എന്റെ മാംസം തിന്നി എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനാണ് നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞ് ഇത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് കുറെ പേര് 66-ാം വാക്യത്തിൽ വായിക്കുന്ന അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ പിന്തള്ളി പറഞ്ഞു, പിന്നെ അവനോടുകൂടി സഞ്ചരിച്ചില്ല, അവനെ തള്ളിക്കളഞ്ഞു, അവന്റെ പിന്നാലെ പോയില്ല. ഇത് കേട്ടിട്ട് കർത്താവ് വളരെ മാനസിക വേദന അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? 12 അപ്പോസ്തലന്മാരോട് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോ ഇതിനെ ഒരിക്കലും ഈ പുതിയ ഉടമ്പടിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നതാണ് കേട്ടോ, ന്യൂ കവനന്റ്. അതിനെ ചുമ്മാതെ കർത്തൃമേശ എന്ന് പറഞ്ഞ് ബന്നി കീറി തിന്നുന്ന പരിപാടി അല്ലത്. അതാ ന്യൂ കവനന്റ്. അതിന്റെ പ്രാധാന്യത്തോടുകൂടി അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പേ. നോക്കൂ, അതാ നമ്മൾ പറയണ്ടേ, രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആ രക്തത്താൽ ജയം ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ രക്തത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വരികയും അതിൽ നിലനിൽക്കുകയും ചെയ്യണമെന്നുള്ള കാര്യമാണ്. അത് അനുഭവിക്കണം. ചുമ്മാതെ കർത്തൃമേശ എന്നും പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ പോരാ. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അതാ. 2-3 മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ നിന്ന് പക്ഷേ ഇച്ചിരി ടയേർഡൊക്കെ ആയിരുന്നിരിക്കും, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ചെയ്യുന്നതായ ആ കാര്യത്തെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവർത്തിച്ച് അതിനെ വിശദീകരിച്ച് തന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുമ്പോൾ അതിന്റെ പ്രാധാന്യം കൂടി തിരിച്ചറിയുവാനും അതനുസരിച്ചുള്ള പ്രാക്ടിക്കൽ ലൈഫ് നമുക്ക് ഉണ്ടാകുവാനും സാധിക്കണമെന്നാണ് ഓർപ്പിക്കുന്നത്. 30-ാം വാക്യത്തിൽ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം, അത് വലിയ കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ തള്ളിക്കളയരുത്. കർത്താവിന്റെ രക്തത്തെ മലിനമെന്ന് വിചാരിച്ച് അതിനെ ചവിട്ടിക്കളയരുത്. അതിനെ അവഗണിച്ചു പോകരുത്. എന്നാ കുർബാനയാണെന്നും പറഞ്ഞ് ഓടി നടക്കരുത്. സഭയെ സത്യവിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് പറയുന്ന ഒരു ആഹ്വാനം കൂടിയാണ് ഇവിടെ നൽകുന്നത്. നമുക്ക് കഴിവുള്ളിടത്തോളം സമയങ്ങളിൽ സംബന്ധിക്കാൻ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ അതിന്റെ പ്രാധാന്യത്തോടുകൂടി സംബന്ധിക്കണമെന്നുള്ളതാണ്. അപ്പോ ക്രിസ്തുവിന്റെ ബലി എന്ന് പറയുന്നത് സ്വയമേവ നമ്മളെ പരിവർത്തനം വരുത്തുന്നില്ല. അവിടെ കർത്താവ് അർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ മാറ്റം ഉണ്ടാകുന്നേ? നമ്മൾ അതുമായിട്ട് ബോധപൂർവം ബന്ധപ്പെടുക എന്നുള്ളതാ. അതാ അതിന്റെ ഒരു കാര്യം. ക്രിസ്തു നമുക്കൊരു വഴിത്താര. ഇപ്പം ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പം വാൻകൂവറിലുള്ള ഞാൻ, ഇപ്പം ഡാളസിലുള്ള നിങ്ങളുടെ അരികിലേക്ക് വരണമെങ്കിൽ അവിടോട്ട് വഴി പുതിയതായിട്ട് വെട്ടി തുറന്നു, അതുകൊണ്ട് ഞാൻ ഡാളസിൽ എത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് വേ, അല്ലേ? ഞാൻ അതിലൂടെ പോയേ പറ്റൂ. എന്ന് പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലൈഫുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും പ്രാക്ടിക്കൽ ലൈഫുണ്ട്. നമ്മൾ ആ ബോധപൂർവം കർത്താവിന്റെ രക്ഷാകര ദൗത്യങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അതാണ് വിശുദ്ധ കുർബാന ആരാധനയെ സംബന്ധിക്കണം. ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഉണ്ടാകണം എന്നുള്ളതും ഓർപ്പിക്കുന്നതായ കാര്യം. പിന്നെ പ്രതികാരത്തിന്റെ മുന്നറിയിപ്പാണ് 30-31 വാക്യങ്ങളിൽ. അത് ആവർത്തനം 32:35 ഉള്ള ഉദ്ധരണിയാണ് ഇവിടെ നൽകുന്നത് എന്നും കൂടി ഓർപ്പിക്കുന്നു. 32 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ.
എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്മകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിക്കും. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളും. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചുവല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ ശ്രമിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണത നിങ്ങൾ കാവിക്കും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാരമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലത്രയാകുന്നു.
എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചും. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. ഇവരുടെ ആത്മധൈര്യത്തെ ഈ അദ്ദേഹത്തിന്റെ അനുവാചകരുടെ, എബ്രായ ലേഖനകർത്താവിന്റെ അനുവാചകർ, ദേ ആർ ജ്യൂസ്, യഹൂദന്മാരാണ്. അവരിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നവരാണ്. അവരോട് പറയുന്ന കാര്യം, നിങ്ങൾക്ക് ധാരാളം പീഡനങ്ങൾ ഉണ്ടായി. ദേർ വെയർ സോ മെനി പെർസിക്യൂഷൻസ് ദേർ, ബട്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിന്നു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത് ആ പൂർവ്വകാലത്തെ നിങ്ങൾ ഓർക്കുമ്പോഴ് എന്തൊക്കെയാ? ആ വക അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായി തീർന്നു. അങ്ങനെ അനേക പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എങ്കിലും അതൊന്ന് ഓർത്തുകൊള്ളുവാനായുള്ള ആഹ്വാനമാണ് 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:1 വായിച്ച്, അപ്പോസ്തല പ്രവർത്തി 8:1.
അവൻ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു.
അവനെ കൊല ചെയ്തത്, അതായത് സ്തേഫാനോസിനെ, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായി. സ്തേഫാനോസിനുണ്ടായ പീഡാനുഭവമാണ് നമ്മൾ അവിടെ ഓർക്കുന്നത്. 12:1 വായിച്ച്, അപ്പോസ്തല പ്രവർത്തി തന്നെ 12:1.
ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു. അത് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, സ്തേഫാനോസ് ശമ്മാസിനെ കൊല്ലുന്നു, അതുപോലെ തന്നെ ഹെരോദാവ് ഈ സെബദി മക്കളായിരിക്കുന്ന യാക്കോബ് യോഹന്നാൻ, അതിനകത്ത് യാക്കോബിനെ പിടിച്ചു കൊന്നു, വാൾ കൊണ്ട് കൊന്നു. അത് ആ പീഡാനുഭവത്തിലൂടെ പോവുകയാണ്. ഹെരോദാവ് റോമൻ ചക്രവർത്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അത്. ഇഷ്ടമായെന്ന് യഹൂദന്മാർക്ക്, മറ്റുള്ള യഹൂദന്മാർക്ക്, ക്രിസ്ത്യാനികളായ യഹൂദന്മാർക്കല്ല, മറ്റുള്ള യഹൂദന്മാർക്ക് ഇഷ്ടമായെന്ന് കരുതി അവൻ പത്രോസിനെയും പിടിപ്പാനായിട്ട് കൈനീട്ടി എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അനേക പീഡനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി, അങ്ങനെ കൂത്തുകാഴ്ചകളായിട്ട് ഭവിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. പ്രത്യേകിച്ച് റോമാ ചക്രവർത്തിമാരുടെ, അഗസ്തുസ് കൈസർ, ടിബേരിയസ്, കലിഗുള, ക്ലൗദിയോസ്, നീറോ, നീറോയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും, പ്രത്യേകിച്ച് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്ന നീറോയുടെ കാലഘട്ടത്തിൽ, 54 മുതൽ 68 വരെ ഭരിച്ചിരുന്ന വ്യക്തിയാണ് നീറോ. വെസ്പിയൻ, ടൈറ്റസ്, ഡൊമീഷ്യൻ തുടങ്ങി ധാരാളം ചക്രവർത്തിമാരുടെ കാലഘട്ടത്തില് ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വാക്ക് ഇങ്ങനെ എഴുതുമ്പോ ഇതിന് പുറകിലൊരു വലിയ ചരിത്ര സംഭവങ്ങളും കൂടെ ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ വേദവസ്തുവും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുക. ഞാൻ ഇന്ന് സമയം തീർന്നതുകൊണ്ട് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുതലായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ബാക്കി ചുരുങ്ങിയ വാക്യങ്ങളും കൂടെ ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇതിനെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. പൊതുവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലേ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ഒന്നുമില്ല, പ്രാർത്ഥിക്കാം.
ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള ശ്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഫ്ലൈ ചമച്ചുകൊള്ളണമേ. ആയകർത്താവെ, കാലൊക്കെയുള്ള നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. കർത്തൃ പരിശുദ്ധാത്മാവാന്തയുമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ ഈ പഠന കാര്യങ്ങളുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
Thank you.